SBS റേഡിയോ
ദന്തസംരക്ഷണവുമായി ബന്ധപ്പെട്ട് പല പരിപാടികൾ SBS മലയാളത്തിലൂടെ നൽകിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ ദന്തസംരക്ഷണത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനുള്ള വാരത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. ഈ അവസരത്തിൽ ദന്തപരിശോധനയിലൂടെ പല്ലുകളുടെ അസുഖങ്ങൾക്ക് പുറമെ മറ്റു രോഗങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ എങ്ങനെ കഴിയുമെന്നാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. ടാസ്മാനിയയിൽ ഡെന്റിസ്റ്റായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ഗിരീഷ് ശശിധരൻ നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം ഡോക്ടർ ഗിരീഷ് ശശിധരൻ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
ഡോക്ടർ. ഈ വർഷത്തെ ഡെന്റൽ ഹെൽത്ത് വീക്കുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം സന്ദേശങ്ങളാണ് അധികൃതർ മുന്നോട്ട് വെക്കുന്നത്?
ഡെന്റൽ ഹെൽത്ത് വീക്ക് ഈ വർഷം നമ്മൾ ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് 5 മുതൽ 11 വരെയുള്ള ദിവസങ്ങളിലാണ്. ഓസ്ട്രേലിയൻ ഡെന്റൽ അസോസിയേഷന്റെ ഡെന്റൽ ഹെൽത്ത് പ്രൊമോഷന് വേണ്ടിയുള്ള ആനുവൽ ഇവന്റ് ആയിട്ടാണ് ഇതിനെ കരുതിയിരിക്കുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ 4 കീ മെസ്സേജുകളാണ് ഈ ഡെന്റൽ ഹെൽത്ത് വീക്ക് 2019 പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദിവസം രണ്ടു നേരം ഫ്ലൂറൈഡ് ടൂത്ത്പേസ്റ്റ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുക. 2, പല്ലിന്റെ ഇടഭാഗങ്ങൾ നന്നായിട്ട് ഫ്ലോസ് അല്ലെങ്കിൽ ഇന്റർഡെന്റൽ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. 3, ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റ്, ഷുഗറിന്റെ അളവ് കുറച്ചുകൊണ്ടുള്ള, പഞ്ചസാരയുടെ അളവ് കുറച്ചുകൊണ്ടുള്ള ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക. 4, റെഗുലറായിട്ട് ഡെന്റിസ്റ്റിനെ കാണുക. വർഷത്തിൽ 1 അല്ലെങ്കിൽ 2 തവണ ഡെന്റിസ്റ്റിനെ കാണുക ആവശ്യമാണ്.
ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങളായി ഈ വർഷം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഡോക്ടർ, പല തവണ ഓറൽ ഹൈജീൻ അതുപോലെ തന്നെ ദന്തസംരക്ഷണവുമായി ബന്ധപ്പെട്ട് SBS മലയാളത്തിലുള്ള പല പരിപാടികൾ വിദഗ്ധർ നൽകിയിട്ടുണ്ട് SBS മലയാളത്തിൽ. ഈ വർഷം ഇതിലെ സന്ദേശത്തിൽ 4-ാമത്തെ കാര്യം ഡോക്ടർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത് ഡെന്റൽ എക്സാമിൻ്റെ ഒരു പ്രസക്തിയാണ്. ഈ കാര്യം നോക്കുകയാണെങ്കിൽ ദന്ത പരിശോധനയിലൂടെ കണ്ടെത്താൻ കഴിയുന്ന മറ്റു അസുഖങ്ങളുണ്ടല്ലോ, പല്ലിൻ്റെ അസുഖങ്ങൾക്ക് പുറമെ മറ്റു അസുഖങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന് പറയുന്നു. ഇക്കാര്യത്തിൽ കൂടുതൽ ഒന്ന് വിശദീകരിക്കാൻ കഴിയുമോ, എന്തെല്ലാം അസുഖങ്ങളാണ് കണ്ടെത്താൻ സാധിക്കുക എന്നത്?
ഓക്കെ, ഡെന്റിസ്റ്റിനെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഡെന്റിസ്റ്റിനെ കാണുന്നത് പല്ലുകൾ മാത്രം നോക്കാൻ വേണ്ടിയുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആയിട്ടാണ്. പക്ഷേ എന്റെ ഒരു അഭിപ്രായത്തിൽ ഡെന്റൽ അപ്പോയിന്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് പല്ലുകൾക്ക് മാത്രമല്ല മറ്റുള്ള സിസ്റ്റമിക് ഡിസീസസുകൾ പലതും കണ്ടെത്താനുള്ള ഒരു അവസരമായിട്ടും, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിസ്റ്റമിക് ഡിസീസസിന്റെ ഓറൽ മാനിഫെസ്റ്റേഷൻസ്, വായിലുണ്ടാക്കുന്ന ചേഞ്ചസിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ വായപ്പോഴും ശരീരത്തിലെ മറ്റു സിസ്റ്റത്തിന്റെ ഒരു കണ്ണാടിയായിട്ടാണ് പലപ്പോഴും വന്നിട്ടുള്ളത്. അപ്പൊ മെയിനായിട്ട് ഇതിനകത്ത് വന്നേക്കുന്ന സിസ്റ്റമിക് ഡിസീസസ് എന്ന് വെച്ചാല് ഡയബറ്റീസ്, അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലർ ഡിസീസസ്, ക്യാൻസർ, റീനൽ ഡിസീസ്, ഇങ്ങനെയുള്ള പല അസുഖങ്ങളുടെയും മാറ്റങ്ങൾ ഒരുപക്ഷെ ആദ്യം കാണുന്നതും അല്ലെങ്കിൽ അതിന്റെ ചികിത്സയുടെ ഇടയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതും വായിൽ കൂടെയാണ്. അപ്പം ഒരു ഡെന്റിസ്റ്റിനെ നമ്മൾ കാണുമ്പോൾ അവർ പലപ്പോഴും അങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് ശ്രദ്ധിക്കാറുണ്ട്. അതേനൊക്കെ അവർ നമ്മളുടെ മെഡിക്കൽ ഹിസ്റ്ററി ചെക്ക് ചെയ്യാറുണ്ട്. നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ കൊണ്ടുണ്ടാകുന്ന വായിലുണ്ടാകുന്ന ചേഞ്ചസിനെ കുറിച്ച് ശ്രദ്ധിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളുടെയും കുറിച്ച് ചെക്ക് ചെയ്യാനും ഉള്ള ഒരു നല്ലൊരു അവസരമാണ് ഒരു ഡെന്റൽ അപ്പോയിന്റ്മെന്റ്.
ഓക്കെ, അപ്പോൾ ഡോക്ടർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ അസുഖങ്ങളിൽ ഡയബറ്റീസിന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കുടിയേറുന്നവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം കണ്ടുവരുന്ന ഒരു അസുഖമായിട്ടാണ് ഡയബറ്റീസിനെ കണക്കാക്കുന്നത്. പ്രമേഹ രോഗമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദന്ത പരിശോധനയുടെ പ്രസക്തി കൂടുതലാണെന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ കഴിയുമോ?
അടുത്തിടെയായിട്ട് വളരെയധികം പഠനങ്ങളും റിസർച്ചുകളും നടത്തുന്ന ഒരു ഫീൽഡാണ് ഡയബറ്റീസിന്റെയും മോണ രോഗങ്ങളുടെയും ആയിട്ടുള്ള അടുത്ത ബന്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഡയബറ്റീസ് ഇത് വളരെ ഒരു സൈക്കിളായിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഡയബറ്റീസ് കൊണ്ട് മോണരോഗങ്ങൾ ഉണ്ടാവുന്നു, മോണരോഗങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് ഡയബറ്റീസ് കൺട്രോൾ ബുദ്ധിമുട്ടാവുന്നു. അപ്പൊ അത് ഈ ലിങ്ക് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡയബറ്റീസ് കൺട്രോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്നു. മെയിനായിട്ട് നമ്മൾ ഡയബറ്റീസ് പേഷ്യൻസിന് കണ്ടുവരുന്നത്, വായിൽ കണ്ടുവരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, 1, മോണരോഗങ്ങൾ, 2, ഡ്രൈ മൗത്ത്, അതായത് ഉമിനീരിന്റെ അളവ് കുറഞ്ഞുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, 3, ഉമിനീരിന്റെ അളവ് കുറഞ്ഞുകൊണ്ടുണ്ടാവുന്ന പല്ലുകൾക്കുണ്ടാവുന്ന കേടുപാടുകൾ, പിന്നെ കാൻഡിഡിയാസിസ് അല്ലെങ്കിൽ ഓറൽ ത്രഷ് പോലുള്ള ഫംഗൽ ഡിസീസസ്, വായിലുണ്ടാവുന്ന അൾസറുകൾ, മൗത്ത് അൾസറുകൾ, ടേസ്റ്റിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള പല പല ചേഞ്ചസാണ് ഈ വായിൽ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് നമ്മൾ കണ്ടുവരുന്നത്. പിന്നെ ഡയബറ്റിക് പേഷ്യൻസിന് ശരീരത്തിലെ പല സിസ്റ്റത്തിലും ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുന്നത് പോലെ തന്നെ വായിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുന്നു. അതുകൊണ്ട് ഈ വൈൽ ഇൻഫെക്ഷൻസ് കൂടുകയാണെങ്കിൽ അവരുടെ ഡയബറ്റിക് കൺട്രോളും ബുദ്ധിമുട്ടായിട്ട് വന്നു. അങ്ങനെ അവർക്ക് ഡയബറ്റിസ് കൺട്രോൾ അവരുടെ ഷുഗർ ലെവലുകൾ ബോഡിയിലും കൂടാൻ സാധ്യതയുണ്ട്.
ഓക്കെ, അപ്പോൾ ഒരു ഡെന്റൽ എക്സാമിലൂടെ ഈ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നു. അതിനുശേഷം മോണരോഗങ്ങളും മറ്റും കണ്ടതിന് ശേഷം ഓക്കെ ഡയബറ്റിസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ജി പിയിലേക്ക് റെഫർ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ടോ?
അങ്ങനെ ഉണ്ടാവാറുണ്ട്. നമ്മൾ ചില കേസുകളില് അൺകൺട്രോൾഡ് ആയിട്ടുള്ള മോണരോഗങ്ങൾ, നമ്മൾ പല ചില രോഗികളില് മോണരോഗം ചികിത്സയ്ക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ആ മോണരോഗം ഉണ്ടായെന്ന് പലപ്പോഴും അറിയാൻ പറ്റുന്ന, ചിലരുടെ ക്ലീനിങ്ങിന് നമുക്ക് ഫോൾട്ടൊന്നും കാണുന്നില്ല, നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നു. പക്ഷെ മോണരോഗം വളരെ അഡ്വാൻസ് സ്റ്റേജിലാണെങ്കിൽ നമുക്ക് അപ്പോഴ് അവർ നമ്മളെ ജി പിക്ക് റെഫർ ചെയ്യാറുണ്ട്, ബ്ലഡ് ടെസ്റ്റും മറ്റും നടത്തിയിട്ട് എന്താണ് അതിന് എന്തെങ്കിലും സിസ്റ്റമിക് കാരണമുണ്ടോ ആ പേഷ്യന്റിന് മോണരോഗം ഉണ്ടാവാൻ എന്നുള്ളത് കണ്ടെത്താനായിട്ട്. അപ്പം റെഫറൽ പാക്ക് അങ്ങനെയും വരുന്നുണ്ട്. തിരിച്ച് ജി പികളിൽ നിന്നും നമുക്ക് റെഫറൻസ് വരാറുണ്ട്. ജി പികൾ ഈ അവരുടെ അൺകൺട്രോൾ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിനെ അവർ നമുക്ക് റെഫർ ചെയ്യാറുണ്ട്. ഇവരുടെ പല്ലിന്റെ പ്രശ്നങ്ങളും മോണരോഗങ്ങളും ഒന്ന് കൺട്രോൾ ആക്കുകയാണെങ്കിൽ ജി പിക്ക് നല്ല രീതിയിൽ അവരെ ഡയബറ്റിക് കൺട്രോൾ പറ്റുന്നുണ്ട്.
ഓക്കെ, ഇപ്പോൾ ഡയബറ്റീസ് പോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് കുടിയേറിയവരുടെ കാര്യം കൂടുതൽ എടുത്തു പറയുമ്പോൾ ഇപ്പോൾ ക്യാൻസർ രോഗങ്ങളുടെ കാര്യങ്ങളും വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത്. ഇക്കാര്യത്തിൽ ദന്ത സംരക്ഷണം അല്ലെങ്കിൽ ഒരു ഡെന്റൽ എക്സാമിന്റെ പ്രസക്തി എത്രമാത്രമുണ്ട്?
ഓക്കെ, വായിലുള്ള അർബുദം അല്ലെങ്കിൽ ഓറൽ ക്യാൻസർ എന്നുള്ള ഇന്ത്യയിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വന്നതെന്ന് വെച്ചാൽ, വേൾഡിൽ മൊത്തത്തിലുള്ള ഓറൽ ക്യാൻസറിൻ്റെ മൂന്നിലൊന്ന് സംഭവിക്കുന്നത് ഇന്ത്യയിലാണ്. അതാണ് കാരണം ഇന്ത്യയിലുള്ള മൊത്ത ക്യാൻസറുകളുടെ 30% ഓറൽ ക്യാൻസറുമാണ്. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു റേഷ്യൽ പ്രെഡിലക്ഷൻ തന്നെ ഉണ്ട്. നമുക്ക് ക്യാൻസർ ഉണ്ടാവും ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ആ ഏരിയയിൽ, ഏഷ്യയുടെ ആ ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാർക്ക് ക്യാൻസർ ഉണ്ടാവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഓറൽ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഒരു ഒരു മെയിൻ കണ്ടെത്തൽ. അപ്പം നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഓറൽ ക്യാൻസർ സ്ക്രീനിങ് ഒരുവിധം എല്ലാ ഡെന്റൽ എക്സാമിനേഷൻസിലും ഡെന്റിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓറൽ ക്യാൻസർ സ്ക്രീനിങ്. അപ്പം നമ്മൾ അവർ പല്ല് മാത്രമല്ല നോക്കുന്നത്, ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ അവർ മോണകൾ ഉണ്ടാകുന്ന ചേഞ്ചുകൾ, വായിലുണ്ടാകുന്ന അൾസറുകൾ, മുഴകള്, പല്ല് അല്ലെങ്കിൽ ജോ ബോണിലുണ്ടാകുന്ന ചേഞ്ചസുകളും മറ്റുമൊക്കെ അവർ ശ്രദ്ധിക്കും. അതിനു വേണ്ടുന്ന ട്രീറ്റ്മെന്റുകൾ വളരെ ഏർലി ചെയ്യാൻ സാധിക്കും. എല്ലാ ഡെന്റിസ്റ്റുമാർക്കും ഒരുപക്ഷെ ക്യാൻസർ, വായിലെ ക്യാൻസർ ഏതാണെന്ന് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നവരില്ല. എങ്കിൽ പോലും അവർ അബ്നോർമലായിട്ടുള്ള എന്തെങ്കിലും ഫൈൻഡിങ് വരുവാണെങ്കിൽ അതിനെ അവർ റെഫർ ചെയ്യും, നെക്സ്റ്റ് സ്പെഷ്യലിസ്റ്റിലേക്ക് റെഫർ ചെയ്യുകയും അല്ലെങ്കിൽ അവർ ക്ലിനിക്കിൽ തന്നെ ബയോപ്സി പോലുള്ള ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് അത് ഡയഗ്നോസ് ചെയ്യാൻ ഉള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് ക്യാൻസറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സിസ്റ്റമിക് ഡിസീസിന്റെ കൂടുതൽ പറയുകയാണെങ്കിൽ ക്യാൻസർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക്.
ഇപ്പോൾ വായിലുള്ള ക്യാൻസർ മാത്രമാണോ ഒരു ഡെന്റൽ ടെസ്റ്റിലൂടെ കണ്ടെത്താൻ കഴിയുക, അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലുള്ള ക്യാൻസറുകൾക്കും ഏതെങ്കിലും രീതിയിൽ ഇതൊരു സഹായമാകുമോ?
വായിൽ ഉള്ള ക്യാൻസറാണ് മെയിൻ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ശരീരത്തിലുള്ള മറ്റു ഭാഗങ്ങളുണ്ടാകുന്ന ക്യാൻസറുകളുടെ മെറ്റാസ്റ്റിസിസ് വായിലേക്ക് സംഭവിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ശരീരത്തിലുള്ള മറ്റ് ക്യാൻസറുകളുടെ മാറ്റങ്ങൾ വായിൽ കാണാറുണ്ട്. അപ്പൊ ഒരുപക്ഷെ നമ്മൾ വായിൽ കാണുന്നതായിരിക്കാം ഒരുപക്ഷെ പുറത്ത് കാണുന്ന ആദ്യത്തെ സൈൻ. അങ്ങനെ ഒരുപാട് കേസുകൾ ഡെങ്കിസ്മാർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. വായിൽ ക്യാൻസറിന്റെ ചേഞ്ചസ് കണ്ടിട്ട് അതിനെ റെഫർ ചെയ്ത് വിടുമ്പോഴാണ് അതിന്റെ പിന്നിൽ ചിലപ്പോൾ ഒരു വലിയ ക്യാൻസർ ശരീരത്തിന്റെ മറ്റേത് ഭാഗങ്ങളിൽ വളരുന്നതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കേസുകളും ധാരാളം സംഭവിച്ചിട്ടുണ്ട്.
ഓക്കെ, ഇക്കാര്യത്തിൽ എങ്ങനെയാണ് പൊതുവെ ഒരു ഓറൽ ഹൈജീൻ, ഈ ഒരു പ്രത്യേക ക്യാൻസറിന്റെ കാര്യം പറയുമ്പോൾ എന്തെങ്കിലും എടുത്തു പറയാൻ കഴിയുമോ അക്കാര്യത്തിൽ?
ഈ ക്യാൻസർ ഉള്ള പേഷ്യന്റിന്റെ ഓറൽ ഹൈജീൻ എന്ന് വെച്ചാൽ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചുള്ള ഈ ഓറൽ ഹൈജീൻ എല്ലാവർക്കും ഒരേ റെജീൻ തന്നെയാണ് നമ്മൾ പറയുന്നത്, രണ്ടു നേരം ബ്രഷ് ചെയ്യുക, ഫ്ലോസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. പക്ഷേ ക്യാൻസർ ഉള്ള പേഷ്യൻസിന് പ്രത്യേകം എന്ന് ശ്രദ്ധിക്കുന്ന ചില ചില ക്യാൻസറിനുള്ള ട്രീറ്റ്മെന്റ് ആയിട്ട് റേഡിയോ തെറാപ്പി, കീമോതെറാപ്പി അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ റേഡിയോ തെറാപ്പിയുടെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വന്നിരിക്കുന്നത്, ഹെഡ് ആൻഡ് നെക്ക് ഏരിയയിലുള്ള റേഡിയോ തെറാപ്പി ചെയ്യുമ്പോൾ നമ്മളുടെ സലൈവറി ഗ്ലാൻസിന് ആക്ഷൻ കുറയാറുണ്ട്. അതുകൊണ്ട് സലൈവറി ഫ്ലോ കുറയാറുണ്ട്. അപ്പം വായിൽ ഇന്നത് പറഞ്ഞ പോലെ ഡ്രൈ മൗത്ത് അല്ലെങ്കിൽ ഉമിനീരിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതലാണ്. ഉമിനീരിന്റെ അളവ് കുറയുന്നതുകൂടി വായിക്കത്തുള്ള ഉമിനീര് നൽകുന്ന പ്രൊട്ടക്ഷൻ കുറയുന്നു. അതുകൊണ്ട് മോണരോഗങ്ങളും അൾസറുകളും കേരീസ് ഡികെ മുതലായ പല്ലിനുണ്ടാകുന്ന അസുഖങ്ങളും ഉണ്ടാവും.
ഓക്കെ ഡോക്ടർ, ഇനി മറ്റൊരു നേരത്തെ സൂചിപ്പിച്ചതിൽ മറ്റൊരു പ്രധാനപ്പെട്ട അസുഖം ഹൃദ്രോഗമാണല്ലോ. ഹൃദ്രോഗത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഓറൽ ഹൈജീൻ പ്രസക്തമാകുന്നത് അല്ലെങ്കിൽ ഒരു ഡെന്റൽ എക്സാം പ്രസക്തമാകുന്നത്?
ഹൃദ്രോഗത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഹൃദ്രോഗവും ഗം ഡിസീസും ആയിട്ട് വളരെ അടുത്തുള്ള ഒരു റിലേഷൻഷിപ്പ് ആണുള്ളത്. ഗമ്മിൽ വായിലുണ്ടാവുന്ന ഇൻഫെക്ഷൻസ് ബാക്ടീരിയമ ഉണ്ടായിട്ട് ആ ബാക്ടീരിയ ബ്ലഡ് സ്ട്രീമിൽ കൂടെ കയറി ശരീരമുള്ള മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പടരുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അങ്ങനെ വരുന്ന കണ്ടീഷൻസിൽ ഹൃദ്രോഗം ചികിത്സിച്ചിട്ടുള്ള പേഷ്യൻസിന് വാൽവ് സർജറികളും മറ്റും മാറ്റി വെച്ചേക്കുന്നുള്ള പേഷ്യൻസിന് സ്റ്റെന്റ് പ്ലേസ് ചെയ്തേക്കുന്നുള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ളവർക്ക് അത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ബിക്കോസ് അവരുടെ വായിലുള്ള ബാക്ടീരിയസിന് എണ്ണം കൂടുതലാണ്. ബാക്ടീരിയ ഉണ്ടായിട്ട് എൻഡോകാർഡൈറ്റിസ് അല്ലെങ്കിൽ ആർത്രോസ്ക്ലിറോസിസ് അങ്ങനെയുള്ള ഹൃദ്രോഗങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഡെന്റൽ എക്സാമിനെ കൂടെ ഹാർട്ട് ഡിസീസ് കണ്ടെത്തുക എന്നുള്ളത് ഒരു പക്ഷെ ബുദ്ധിമുട്ടായിരിക്കും. ഞാനിപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഹാർട്ട് ഡിസീസ് ഡൗട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ GP അല്ലെങ്കിൽ അവർ ഡോക്ടർ ഹോസ്പിറ്റലിൽ ആയിട്ടുള്ള സിസ്റ്റം ആ പാത്വേ കൂടെ തന്നെ പോകണം. തിരിച്ച് അവർ വൺസ് അത് കാർഡിയക് ഡിസീസസിനുള്ള ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ അവർ പിന്നെ അവർ കൺസിഡർ ചെയ്യേണ്ടതാണ് ഈ അവരുടെ വൺ ഓഫ് ദി പ്രയോറിറ്റി ലിസ്റ്റിൽ ഡെന്റിസ്റ്റിനെ പ്ലേസ് ചെയ്യുക, അവർ ഫ്രീക്വന്റ് ആയിട്ട് ഡെന്റൽ സെറ്റുകൾ നടത്തുക.
ഡോക്ടർ ഗിരീഷ്, അപ്പോൾ ഒരു ദന്ത പരിശോധന നടത്തുന്നതിൻ്റെ ഒരു പ്രസക്തി പല്ലിൻ്റെ അസുഖങ്ങൾ കണ്ടെത്തുന്ന കാര്യത്തിലും പല്ലിൻ്റെ സംരക്ഷണത്തിന് മാത്രമല്ല മറ്റ് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെ അസുഖങ്ങളുടെ കാര്യത്തിലും വളരെ പ്രസക്തമെന്നുള്ള കാര്യം തന്നെയാണ് ഡോക്ടർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത്.
അതെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണത്. പല്ലിന്റെ ആരോഗ്യവും ശരീരത്തിൻ്റെ മറ്റുള്ള ആരോഗ്യവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. പല്ലിന്റെ ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യുന്നതുകൊണ്ട് ശരീരത്തിൻ്റെ മറ്റുള്ള അസുഖങ്ങളുടെ ഇമ്പാക്റ്റ് ഇങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് മെസ്സേജ് ആണ്. ഇങ്ങനെയുള്ള ഒരു ടോപ്പിക് സംസാരിക്കാൻ എനിക്ക് അവസരം തന്നതിൽ ഞാൻ SBS മലയാളത്തിനോട് വളരെയധികം നന്ദി പറയുന്നു.
വളരെ നന്ദി ഡോക്ടർ ഗിരീഷ്, ഇത്രയും സമയം SBS മലയാളത്തിന് വേണ്ടി ചിലവിട്ടതിന്.
Enjoy more stories in your language by visiting sbs.com.au.